is Radio Asia 94.7 FM.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇൻ ഫോക്കസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യന്നൂർ. ഇൻ ഫോക്കസിൽ നിന്ന് നമ്മളോടൊപ്പം അതിഥി എത്തിയിരിക്കുന്നത് ഡോക്ടർ അനീസ്വല്ലിയാണ്, ഡയറക്ടർ ആൻഡ് കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ്, മനഃശാന്തി ഹോസ്പിറ്റൽ, രാമനാട്ടുകര. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
ഗുഡ് ആഫ്റ്റർനൂൺ.
ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ആമുഖമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ പ്രമുഖയായ, കേരളത്തിലെ വളരെ പ്രമുഖയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക, ഒരു ജേർണലിസ്റ്റ് വിഷാദ രോഗത്തിനെക്കുറിച്ച് ഒരു ചെറിയൊരു കുറിപ്പെഴുതിയത് വലിയ വാർത്തയായിരുന്നു. അവരെഴുതിയത് ഇങ്ങനെയാണ്: മനസ്സിൽ ഇരുണ്ടുകൂടിയ വലിയ കറുത്ത മേഘങ്ങൾ എന്നെ അമർത്തിപ്പിടിക്കുന്നു. എനിക്ക് ലോകത്തിൽ നിറങ്ങൾ കാണാനാകുന്നതേയില്ല, ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിലെല്ലാം ചാരനിറം പോലെ. പുറത്തേക്കൊഴുകാത്ത സങ്കടവും പിണക്കവും ഊറിക്കിടക്കുന്നതല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. ആവേശം തണുത്തുപോയി. ഓരോ ദിവസവും നീണ്ട പോരാട്ടമാണ്. രാവിലെ മുതൽ രാത്രി വരെ കടക്കാൻ വേണ്ടി മാത്രം, ഉറങ്ങാനോ കരയാനോ ഒന്നും കഴിയുന്നില്ല. മിക്കവാറും ഇരുട്ടിനെ അഭിമുഖീകരിച്ചുള്ള നിമിഷങ്ങൾ, അത് ഒഴിവാക്കാൻ വേണ്ടി ആൾക്കൂട്ടത്തിൽ പോയി. പക്ഷേ ഒരാളെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ടവളാണോ ഞാൻ? ആ നിമിഷം ഒരാളെങ്കിലും വന്ന് നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. എൻ്റെ വിഷാദരോഗം ഞാൻ തിരിച്ചറിഞ്ഞത് കുറേ കഴിഞ്ഞാണ് എന്നാണ് അവർ പറയുന്നത്. അത് വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു എന്ന് കുറച്ച് കാലം കഴിഞ്ഞാണ് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ വിഷാദരോഗമെന്ന് പറയുന്നത് ഇത്ര ഒരു 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 വല്ലാത്തൊരു അവസ്ഥയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അവരത്രയും കുറിച്ചത്.
അതെ,
ശരിക്കും ഒരു വിഷാദരോഗം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമൊന്നും കാണാനാകാൻ കഴിയാതെ, ചുറ്റുമൊന്ന് ശ്രദ്ധിക്കാൻ കഴിയാതെ, ആരെയും ശ്രദ്ധിക്കാൻ കഴിയാതെ, ചുറ്റും സംഭവിക്കുന്നത് കാണാനോ കേൾക്കാനോ കഴിയാതെ, അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ അതിൽ?
തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ ഇത് വളരെ സാധാരണയായി കണ്ടുവരുന്ന രോഗമാണ്. അതിന് ഡിപ്രഷൻ അഥവാ വിഷാദം എന്ന് നമ്മൾ പറയുന്നു.
അതെ,
ഇതിന്റെ സാധാരണ കാണുന്ന ലക്ഷണങ്ങളാണ്: ഒന്ന്, ഒരു ഉത്സാഹം ഇല്ലായ്മ കാണും, ഉന്മേഷക്കുറവ് കാണും. ഇതൊക്കെയാണ് സാധാരണ കാണുക. പിന്നെ മൊത്തത്തിൽ ആകമൊത്തം കുറെ ലക്ഷണങ്ങളുടെ ഒരു ആകത്തുകയാണ് വിഷാദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അതെ,
എല്ലാ ലക്ഷണങ്ങളും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സാധാരണ കാണുന്ന ലക്ഷണങ്ങള്: ഒന്നും ഭക്ഷണത്തിനൊക്കെ രുചി തോന്നാതിരിക്കുക. നമ്മളെ നാട്ടിൽ പറയുന്ന, ആളുകൾ പറയുന്ന, പ്രസന്റ് ചെയ്യുന്ന കംപ്ലയിൻസ് ആണ് ഞാൻ പറയുന്നത്. ഒന്നും ഒരു ഒന്നിനൊരു രുചി തോന്നുന്നില്ല. ക്ഷീണം, ഭയങ്കര ക്ഷീണം തോന്നും. ചിലവർക്ക് ലൈംഗിക വിരക്തി തോന്നും, ഉറക്കക്കുറവ് തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉറക്ക കൂടുതൽ ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ശരീരവേദന ഉണ്ടാവും. സ്ത്രീകളിൽ ഭക്ഷണപ്രിയം ചിലവർക്ക് കൂടും, ചിലവർക്ക് കുറയും. ഒരു മടുപ്പ് ഉണ്ടാവും, വെറുപ്പ് ഉണ്ടാവും, അക്ഷമ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും ക്ഷമ ഉണ്ടാവില്ല. മുൻകോപം ഉണ്ടാവും. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആത്മഹത്യ, അതുപോലെ കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ ഉൾപ്രേരണ ഉണ്ടാവും. അതുപോലെ നിരാശ തുടങ്ങി നിരവധി ലക്ഷണങ്ങളാണ് ഇതിന് സാധാരണ പറയുക.
ഓക്കെ, ഒരുപക്ഷെ ആ നിരാശയിൽ നിന്നായിരിക്കും ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ആത്മഹത്യ പ്രേരണയൊക്കെ വരുന്നത് അല്ലേ?
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പിന്നെ അതിനോട് കൂടെ നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം തന്നെ ജീവിത സാഹചര്യം അനുസരിച്ച് മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കും.
അതെ, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അനുഭവപ്പെടുക.
ആയിരിക്കും, അതെ അതെ. എല്ലാവർക്കും എല്ലാം അതേമാതിരി അച്ചടി പ്രിന്റ് പോലെ ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തർ വളർന്നു വന്ന സാഹചര്യവും ചുറ്റുപാടുകളും സാംസ്കാരികമായിട്ടുള്ള കൾച്ചറൽ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ അതിന്റെ പ്രസന്റേഷനും വ്യത്യാസം ഉണ്ടാവും.
എങ്കിലും പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, സാധാരണ വളരെ ചുറുചുറുക്കോടുകൂടി സമൂഹത്തിൽ ഇടപെട്ട ഒരാൾ പെട്ടെന്ന് ഒതുങ്ങിക്കൂടുമ്പോൾ നമ്മൾ അതിലെന്തെങ്കിലും വായിച്ചെടുക്കേണ്ടതുണ്ടോ?
ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ മനസ്സിലാവുക അവരെ അടുത്ത് ഇടപഴകുന്ന ആളുകൾക്ക്, സുഹൃത്തുക്കൾക്ക്, അല്ലെങ്കിൽ അടുത്ത ഫാമിലി മെമ്പേഴ്സിനാണ്. മറ്റുള്ള ഡിസ്റ്റന്റ് ആയിട്ടുള്ള ആൾ, എപ്പോഴെങ്കിലും കാണുന്ന ഒരാൾക്ക് അവരുടെ ക്യാരക്ടറിനെ പറ്റി അത്ര അസസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
അതെ അതെ അതെ.
സാധാരണക്കാർ ഈ അസുഖത്തിന് ഒരു രോഗമായി കണക്കാക്കാറില്ല. പലപ്പോഴും ഇതിനെല്ലാവരും പറയാ, എന്തെങ്കിലും നിരാശപരമായ വല്ല കാരണവും കണ്ടെത്തി അതിന്റെ പേരിൽ ചാർത്തി വിടും. അതൊരു പ്രായമ നൈരാശ്യോ അല്ലെങ്കിൽ കടബാധ്യത, ഇതുകൊണ്ട് മാത്രം വരണമെന്നില്ല.
അല്ല, ഓരോരുത്തരുടെ, അതെ അതെ, ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യത്തിലും വളരെ ആവേശത്തോടെയൊക്കെ ഓടി നടന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരാൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിശബ്ദനായിട്ട് ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയും, അല്ലെങ്കിൽ സഹോദരങ്ങൾ വഴക്ക് പറയാം, കൂട്ടുകാർ വഴക്ക് പറയാം. ഇവരൊക്കെ വഴക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കൂടാനുള്ള സാധ്യതയില്ലേ?
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ആ റെസിസ്റ്റൻസ് കുറവുള്ള ആളുകളാണെങ്കിൽ അത് പ്രകടമാവും, വളരെ പ്രകടമാവും. എല്ലാവർക്കും പ്രതിരോധ ശക്തി ഒരേമാതിരി അല്ലല്ലോ ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പ്രതിരോധ ശക്തി വ്യത്യസ്തമാവുമ്പോ അതൊക്കെ കുറെയൊക്കെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. പിതാക്കളും വളരെ ലോല മനസ്സിനുടമയായിട്ടുള്ള ആളുകളിലെ കുട്ടികളിലും ചിലപ്പോ വളരെ ദുർബല മനസ്സ് ഉള്ള ആളുകൾ ഉണ്ടാവും. ചെറിയ കാര്യം വരുമ്പോ തന്നെ ഫീലിംഗ് ആവും, ചെറിയ ഒരാളുടെ വഴക്ക് കേൾക്കുമ്പോ തന്നെ പ്രശ്നങ്ങളാവും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ വഴക്കും ഒരു ഇൻസൾട്ടിങ് വരുമ്പോ വരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ മുതിർന്നവരാണെങ്കിൽ തന്റെ ഓഫീസിൽ മുതിർന്ന അവരുടെ ബോസുമാരടുത്തുനിന്ന് മുതിർമാരടുത്തുനിന്നൊക്കെ ഉള്ള വഴക്ക് ഒക്കെ കേൾക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടായി, വീട്ടിലാകെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. പക്ഷെ നോർമലി ഇത് ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ആര് പറഞ്ഞാലും നമുക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും.
അതെ,
പക്ഷെ ചില വ്യക്തിത്വങ്ങളിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും
അത് ദിവസങ്ങളോളം നീണ്ടുപോകും അല്ലെ? ഇത്തരം
നീണ്ടുപോകും. അതുപോലെ തന്നെ നമുക്ക് അതി ക്ലോസ് ആയിട്ടുള്ള വളരെ അടുപ്പമുള്ള ആളുകളുടെ മരണങ്ങള്, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡന്റ് ഡെത്തുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഷോക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അത് നമുക്ക് മറവി ദൈവം ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞതുപോലെ നമുക്ക് അത് മറന്ന് അതിന്റെ ഇന്റൻസിറ്റി കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് സാധാരണ പതിവ്. ചില വ്യക്തികളില് അത് പോവാതെ അതിങ്ങനെ വീണ്ടും വീണ്ടും തേട്ടി വരികയും അത് മനസ്സിന് പ്രയാസം കൂട്ടുകയും ചെയ്ത് അതിങ്ങനെ ഒരു തീവ്രതയിലേക്ക് എത്തും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മള് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട സ്ട്രെസ് ആണല്ലോ ഇപ്പോ എല്ലാവരും പറയാറ്, ഭയങ്കര സ്ട്രെസ് ആണെന്ന് പറയും. അപ്പൊ അത് നമ്മൾ ഈ സ്ട്രെസ്സിന്റെ സാഹചര്യം നേരിടേണ്ട ഒരു കൂടുതലായിട്ട് വരുമ്പോ തലച്ചോറിൽ ഈ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ചില ഗ്രന്ഥികൾ ഉണ്ട്, നമ്മളെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ പിറ്റ്യൂട്ടറി ആക്സിസ് ഒക്കെ തകരാറിലാവുകയാണ് നമ്മളെ ബ്രെയിനിലുള്ള. അപ്പൊ ഈ സ്ട്രെസ്സിനെ അത് കൈകാര്യം ചെയ്യാൻ ക്രമീകരിക്കാൻ ശേഷി ഇല്ലാതാവും. അപ്പൊ ആ സമയത്താണ് ഈ ഡിപ്രഷൻ വരുന്നത്.
ഇതിന് എന്താണ് പിന്നെ ഡോക്ടർമാര് നിർണയിക്കുന്ന ഒരു ചികിത്സ എന്താണ് ഇതിന്?
ഇതിന് ഇത് സാധാരണഗതിയിൽ നമ്മളെ തലച്ചോറിലെ ചില കെമിക്കൽ എന്ന് പറയുന്ന കുറച്ച് കെമിക്കലാണ് നമ്മളെ മൂഡിനെ നിയന്ത്രിക്കുന്നത്. അതിൽ സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഇംബാലൻസ് വരുമ്പോഴാണ്, ഈ സ്ട്രെസ് ഒക്കെ കൂടുമ്പോൾ അതിന് ഇംബാലൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഡിപ്രഷൻ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ പാർശ്വഫലമായിട്ടും ചിലപ്പോൾ ഡിപ്രഷൻ വരാട്ടോ. അതായത് ചില മെഡിസിൻസ് ഒക്കെ നമ്മളിപ്പോ ക്യാൻസർ അങ്ങനത്തെ പല അസുഖങ്ങളും ഉണ്ടല്ലോ, അതുപോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് എടുക്കുന്ന അസുഖത്തിന്റെ പാർശ്വഫലമായിട്ട് പോലും ഡിപ്രഷൻ വരാം, ഈ കെമിക്കൽ ഇംബാലൻസ് വരും. അപ്പൊ ഇത് ഇങ്ങനെ കെമിക്കൽ ഇംബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് മോർ ദേൻ 15 days, 15 ദിവസത്തിലധികം ഈ മേൽ പറഞ്ഞ സിംപ്റ്റങ്ങളിൽ മേജർ ആയിട്ടുള്ള സിംപ്റ്റങ്ങൾ നിലനിൽക്കുകയാണെങ്കിലാണ് നമ്മൾ ഡിപ്രഷൻ ആണ് അയാൾക്ക് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മെഡിസിൻസ്, അതിന് വേണ്ട ചില ആ കെമിക്കൽ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് വേഗം കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെന്റ് വരും. പക്ഷെ അത് വൈകി പോകുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്.
ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാം. ഡോക്ടർ അനീസ് അലി നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയും. വിളിക്കേണ്ട നമ്പർ, ലൈവ് സ്റ്റുഡിയോയിലേക്ക് വിളിക്കേണ്ട ഹോട്ട്ലൈൻ നമ്പർ 0455777947. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്കോ ഒക്കെ ഇതുപോലെയുള്ള എന്തെങ്കിലും നിരാശാഭാവം, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കൽ, അല്ലെങ്കിൽ ആവേശം കുറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒരു തണുപ്പൻ മനോഭാവം കാണിക്കുന്ന രീതിയിലേക്കൊക്കെ ആൾക്കാർ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറോട് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 0455777947. ഇപ്പോൾ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം 0585580947, 0585580947. ഒരു ശ്രോതാവ് ചേരുകയാണ്. ഹലോ,
ഹലോ, ഹലോ,
നമസ്കാരം.
നമസ്കാരം സാറേ.
ആ,
ഞാൻ ജിനോ ആണ് വിളിക്കുന്നത്.
ചോദിച്ചോളൂ.
അതെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടേ, പുള്ളി എപ്പോഴും ഭയങ്കര ടെൻഷൻ ആണ്. അത് പേര് മഹർഫ് എന്നാണ്. അപ്പൊ അവിടെ ഇത്ര എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താലും പുള്ളിക്ക് റിക്കവറാവാനും മടിയാണ്. പല പല കാര്യങ്ങൾ ചുള്ളി ചിന്തിച്ചോണ്ടിരുന്നതാണോ? അപ്പൊ നമുക്ക് അവനെ എങ്ങനെയൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നേ?
ഈ ചിന്തകള്, വേണ്ടാത്ത അൺവാണ്ടഡ് ചിന്തകൾ വരുന്നത് ഡിപ്രഷന്റെ ഒരു സിംപ്റ്റം ആണ്.
ഓക്കെ.
അപ്പൊ ചിന്തകൾ കൂടിക്കൂടി വരുമ്പോ നമുക്കത് ഉറക്കത്തിനെയും പല പ്രവർത്തികളെയും ബാധിക്കും. ഓർമ്മക്കുറവ് വരും, ശ്രദ്ധ കുറവ് വരും, അപ്പോ ജോലിയിലൊക്കെ കുറെ മിസ്റ്റേക്സ്, തെറ്റുകൾ സംഭവിക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ വരും. അത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ കെമിക്കൽ ഇംബാലൻസ് വരുമ്പോ ഉണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള അതാണ് അതിന്റെ സ്റ്റേജ് എവിടെ എത്തി എന്നുള്ളത് ആദ്യം ഒന്ന് അസസ് ചെയ്യണം. ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ പറയും ഏത് സ്റ്റേജിലാണെന്ന്. അതൊരു തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമുക്ക് മരുന്നൊന്നും ഇല്ലാതെ രക്ഷപ്പെടാം. പക്ഷെ അതിന്റെ ചില അവസ്ഥ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ചില മെഡിക്കേഷൻ കഴിച്ചാൽ അത് പെട്ടെന്ന് തന്നെ കറക്ഷൻ ആയി കിട്ടുകയും ചെയ്യും.
അത് ഈ നമുക്ക് ഉറക്കം ഇല്ലായ്മ ഒക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടാവും. കണ്ടിന്യൂ ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എണീറ്റിരിക്കുക.
അതൊക്കെ എന്തോ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഈയിടെ ആയിട്ട് മാത്രമാണ് ഈ ഉറക്കക്കുറവൊക്കെ വരുന്നത്. ജനിച്ചപ്പോഴേ ഉറക്കില്ലായ്മ ഇല്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്തോ ഒരു പ്രശ്നം അദ്ദേഹത്തിന് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നം റൂട്ട് കോസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ഉറക്കം കിട്ടും. അപ്പൊ ഉറക്ക ഗുളികയല്ല നമ്മൾ കൊടുക്കുക, കെമിക്കൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി അത് ശരിയാവുന്നതാണ്. പല ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ ഉറക്കില്ലായ്മ എന്ന് പറഞ്ഞാൽ ഉറക്ക ഗുളിക കൊടുക്കുക എന്നാണ്. ഉറക്ക ഗുളിക കൊടുക്കലൊക്കെ അത്യാവശ്യമുള്ള കേസുകൾക്ക് തുടക്കത്തിൽ മാത്രം കൊടുത്ത് മറ്റ് അസുഖത്തിന്റെ ലക്ഷണങ്ങൾക്ക് കറക്റ്റ് ആവാനുള്ള മരുന്ന് കൊടുത്ത് അത് കറക്റ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഒഴിവാക്കാണ് ചെയ്യാം.
അതിപ്പോ ഡിപ്രഷൻ കൊണ്ടുണ്ടാകുന്ന പറഞ്ഞത് സാറേ.
ആവാം ആവാം, അത് അസസ് ചെയ്തിട്ട് ഡയഗ്നോസിസ് കൺഫേം ചെയ്യണം ആദ്യം.
അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ,
ഹലോ,
സംസാരിച്ചോളൂ.
മോഹൻകുമാർ
മോഹൻകുമാർ സംസാരിച്ചോളൂ.
ഞാൻ എന്റെ ഒരു മരുമകന്റെ കാര്യം, പെങ്ങളെ മകന്റെ കാര്യം ചോദിക്കാനാണ്.
പറഞ്ഞോളൂ.
അവന് ഭയങ്കര പേടി, പേടി വെച്ചാൽ രാത്രി ഒറ്റയ്ക്ക് പോകണോ അങ്ങനത്തെ ഒരു പേടിയല്ല, വരാൻ പോകുന്നത് ഓർത്തൊരു പേടിക്ക്. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ വീട്ടിൽ അടുത്തിന്റെ സംഭവമാണ്, കാറിന്റെ ഒരു പെട്രോൾ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. പെട്രോൾ ലീക്കിന്റെ അവനോട് പറഞ്ഞത് ഗ്യാരേജിൽ കൊണ്ടുകൊടുക്കുക. അപ്പൊ അവൻ പറയുന്നത് ഞാനത് കൊണ്ടുപോകുന്ന നേരം ആരെങ്കിലും വല്ല സിഗരറ്റോ ഏതെങ്കിലും റോഡിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ അത് തീ പിടിക്കില്ല, കത്തിപ്പോലെ എന്നൊക്കെ പറഞ്ഞ അവനത് എടുത്തതേ ഇല്ല. അവന് ഗ്യാരേജിൽ നാളെ വിളിച്ചിട്ട് അവര് കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു പേടി, വരാൻ പോകുന്ന ഓർത്തങ്ങൾ പേടിക്കുക, ഞാൻ അങ്ങനെ പോയാൽ അത് സംഭവിക്കില്ലേ, ഇങ്ങനെ പോയാൽ സംഭവിക്കില്ലേ എന്നൊരു പേടി. എങ്ങനെ തിരിച്ചവിടുത്തെ?
ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ് ഖത്തറിൽ പോയിട്ട് തിരിച്ച് 11-ാം തീയതി നാട്ടിലെത്തും. 12-ാം തീയതി
നാട്ടിലെത്തില്ലേ? അത് വിളിച്ച് ബുക്ക് ചെയ്ത് വരാം അല്ലേ?
അതെ അതെ, ബുക്ക് ചെയ്തിട്ട് വരണം.
ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ച് ബുക്ക് ചെയ്യാം. നെറ്റ് കിട്ടില്ല നമ്പർ?
ആ കിട്ടും കിട്ടും, ഇവിടെ പറയുകയും ചെയ്യും നമ്പർ പറയും.
മനഃശാന്തി ഹോസ്പിറ്റലിൽ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഡീറ്റെയിൽസ് കേട്ടോ.
ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.
ഓക്കെ ഓക്കെ,
താമസിച്ചാൽ അവർ ഒരു അർജുനന്റെ പേര് അവൻ വരും.
ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ, താങ്ക് യു.
അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ,
ഹലോ, ഡോക്ടറായിട്ട് സംസാരിക്കാനായിരുന്നു.
പറഞ്ഞോളൂ.
പറഞ്ഞോളൂ. ഡോക്ടറാണോ?
അതെ.
ഞാന് അല്ലയിൽ നിന്ന്, എന്റെ പേര് അബ്ദു.
പറഞ്ഞോളൂ അബ്ദു.
ഞാന് എന്റെ അളിയന് വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. ആള് ഇപ്പൊ ഒരു 30 വയസ്സായി, നല്ലൊരു ജോബൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ആൾക്കൊരു 22 വയസ്സുള്ളപ്പോ ഒരു ഭയം കേറി, അങ്ങനെയാണ് ഡോക്ടർമാര് പറയണത്. ഇപ്പൊ ആള് വെട്ടം വിആർജിയില് ചികിത്സയിലാണ്.
ഓക്കെ.
മരുന്ന് 1-2 ദിവസം മരുന്ന് കഴിക്കാണ്ടാവുമ്പോഴാണ് ആൾക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ആളാകെ മാറും, വൈലന്റ് ആവും. അപ്പൊ അത് പെട്ടെന്ന് വിആർസിയില് മിനി ഡോക്ടറെ ചികിത്സയിലാണ്. ഇപ്പൊ ഒരു 8 വർഷമായിട്ട്.
ഓക്കെ.
ഇപ്പോൾ അവിടെ അഡ്മിറ്റ് ആണ്. മരുന്ന് നിർത്തിയിട്ടില്ല എന്നാണ് അവനും പറയുന്നത്. മരുന്ന് നിർത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ ഈ ജോബ് ആവാത്തതിന്റെ ഒരു ടെൻഷൻ കൂടി ആവോ എന്താ അറിയണം.
അതെ അതെ, അങ്ങനെ ഉണ്ടാവുമ്പോ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോഴൊക്കെ ചിലപ്പോ അതിനെ പ്രൊവോക്ക് ചെയ്തേക്കാം.
ഓക്കെ ഡോക്ടർ, എത്ര ദിവസം ഉണ്ട് അവിടെ?
ഞാൻ ഇനി 4 ദിവസം ഉണ്ടാവും.
4 ദിവസം കൂടെ ഉണ്ടാവും.
ഹലോ,
നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
നമസ്കാരം, ഞാൻ സഫീർ രാജ്മാൻ.
ചോദിച്ചോളൂ സഫീർ.
ഡോക്ടർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിരുന്നു. ഞാൻ ഇത് എന്താ പ്രശ്നം എന്നറിയാത്തോണ്ട് എവിടെ പോയി പറയാ, എന്താ പറയാന്ന് അറിയാത്തോണ്ട് ഞാൻ തന്നെ ഒതുങ്ങിയിരിക്കുന്നു. ഞാൻ കേട്ടപ്പോ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്ന് വിചാരിച്ച് അറിഞ്ഞത്.
അതെ
അതെ. അപ്പൊ ഞാൻ പറഞ്ഞാലേ, എനിക്ക് ഇതിപ്പോ നല്ലൊരു ആരോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നില്ല. എന്നുവെച്ചാ ഫസ്റ്റ് 2-3 ദിവസം ഒക്കെ എല്ലാവരും എന്റെ നല്ല രീതിയിലൊക്കെ ആയിരിക്കും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നെ അതങ്ങനെ അകന്നകന്ന് പോവാറുണ്ട് ആ ബന്ധമൊക്കെ.
ഓക്കെ.
നല്ല രീതിയിൽ തന്നെയാണ് എല്ലാരോടും പെരുമാറുന്നത്.
പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെയാണ്.
ഓക്കെ,
അതാണ് പറയുന്നത്.
അത് ചിലതൊക്കെ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ട് വരും, നമ്മളൊരു വ്യക്തി സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വരും ഈ ദേഷ്യപ്പെടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതിൽ ഉപരി നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു സംഭവം, ഇത് ഈ അടുത്ത് വരെ അങ്ങനെ സ്വഭാവങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ അടുത്ത് അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ദേഷ്യപ്പെടലൊക്കെ സാധാരണ ചില ആളുകളുടെ വ്യക്തി സ്വഭാവമായിട്ട് മാറാറുണ്ട്. അപ്പോ അത് അങ്ങനെ അതിനെ മാത്രം കണക്കിലെടുത്ത് നമ്മൾ ഒറ്റയടിക്കൊരു അസുഖമെന്നുള്ളത് കണക്കിലാക്കരുത്. അപ്പോ നമ്മളിപ്പോ ഇപ്പൊ ഈ അടുത്ത് വരെ നിങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇപ്പൊ എല്ലാരും പരൽ തുടങ്ങി, ഭയങ്കര ദേഷ്യമാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തോ ഒരു കുഴപ്പമുണ്ട്.
ഞാൻ ഇവിടെ അമ്മേന് ശേഷം എനിക്ക് ദേഷ്യം വന്ന് തുടങ്ങിയത്, നാട്ടിലുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ആരോ നല്ല രീതിയിൽ പെരുമാറാൻ സംസാരിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ചെറിയൊരു പ്രശ്നം.
അതെ, നമ്മള് പറഞ്ഞല്ലേ എല്ലാവർക്കും എല്ലാ രീതിയിലും എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോ അത് ചിലപ്പോ നമ്മൾ ഉള്ളിലുള്ള ഈ വറീസ് കൂടുമ്പോ, ടെൻഷൻസ് കൂടുമ്പോ, സ്ട്രെസ് കൂടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഈ പുറത്തോട്ട് ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങള്. അപ്പോ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇനി അതിന്റെ മുന്നോട്ട് കൂടുതൽ ആവാതിരിക്കലാണ് നമ്മൾ ഉദ്ദേശം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ സേവനം തേടിയിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ
നന്നായിരിക്കും.
ഓക്കെ, മറ്റ് ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0457779477. ഡോക്ടർ അനീസ് അലി നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയും. ഹലോ,
ഹലോ,
നമസ്കാരം.
നമസ്കാരം, എന്റെ പേര് സുധീറാണ്.
പറയൂ സുധീർ.
ഡോക്ടറെ, എനിക്ക് ഞാന് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോ ഗൂഗിളൊക്കെ പരമാവധി നോക്കിട്ട് സ്ട്രെസ് എങ്ങനെ റിലീസ് ചെയ്യാന്നൊക്കെ വന്നിട്ട് പോകും. എനിക്ക് പെട്ടെന്ന് വെച്ചെങ്കിൽ ഏതൊരു ടാസ്ക് എടുത്താലും 100% കംപ്ലീറ്റ് ആക്കണം എന്നൊരു ആഗ്രഹമുള്ളതല്ല. അപ്പൊ ഈ ടാസ്കിന്റെ ഇടയിൽ പിന്നെ 2-3 ടാസ്ക് ഓവർ ടാസ്ക് വരുമ്പോ അത് സ്ട്രെസ്സിലേക്ക് പിന്നെ കയറിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ പിന്നെ മറ്റുള്ള വർക്ക്. അപ്പൊ ഡോക്ടറെ ഭാഗത്തുനിന്ന് എന്തെല്ലാം അഡ്വൈസ് ആണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഒന്ന് പറയാനൊക്കെ?
അല്ലെ, സ്ട്രെസ് കുറക്കാൻ പല ആളുകൾക്കും ഇപ്പൊ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും അത് പ്രാവർത്തി കൈക്കൊള്ളണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി, ഓരോരുത്തരുടെ വ്യക്തി സ്വഭാവങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു നീന്തൽ പഠിക്കുന്നത് നമ്മൾ തിയറി മാത്രം പഠിച്ചിട്ട് വെള്ളത്തേക്ക് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ചിലപ്പോ പ്രാക്ടിക്കൽ ആവില്ല, മനസ്സിലായില്ല. അതുപോലെ ചില കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ചില മെഡിക്കേഷന്റെ ഒക്കെ ആവശ്യം വരുന്നത്. ചില വ്യക്തികളിൽ നമ്മൾ സ്ട്രെസ് എത്ര കൗൺസിലിംഗ് കൊടുത്താലും എത്ര പറഞ്ഞു കൊടുത്താലും ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഒരു കുറവൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റിലീഫൊക്കെ തോന്നിയാലും അല്പസമയം കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് ഇല്ലാത്തത് കാരണം വീണ്ടും അത്തരം പ്രവണതകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ തോതിലുള്ള ആൻസൈറ്റി റിഡ്യൂസ് ചെയ്യാനും ഒരു മനക്കരുത്തും മനഃശക്തിയൊക്കെ കിട്ടാനുള്ള ചില ആന്റി ഡിപ്രസൻസ് മെഡിസിൻസ് ഒക്കെ കൊടുക്കുക. അപ്പൊ അതിനോടനുബന്ധിച്ച് ആ മെഡിസിൻ എടുക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഉപദേശങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇതുപോലെ പറഞ്ഞിട്ടുള്ള ചില എക്സസൈസുകളും യോഗ അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ധ്യാനം ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, യോഗയൊക്കെ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സമാധാനം കിട്ടും.
അപ്പൊ
ആ ഇനീഷ്യൽ സ്റ്റേജിൽ ആ സ്റ്റാർട്ടിങ് സമയത്ത് ചില മെഡിക്കേഷന്റെ സഹായത്തോടു കൂടി ചെയ്താലേ അത് ചിലപ്പോ അതിന് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ, സ്പീഡായിട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ചിലവർക്ക് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് മാത്രം ചെയ്യുമ്പോൾ അത് നടപ്പിൽ വരില്ല, അതാണ് ആ പ്രശ്നം. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങണം.
മറ്റ് ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0457779477. വിഷാദ രോഗത്തെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചൊക്കെയാണ് ഡോക്ടർ അനീസ് അലി സംസാരിക്കുന്നത്. ശ്രോതാക്കൾക്ക് വിളിക്കാം. ഹോട്ട്ലൈൻ നമ്പർ 0457779477. ഹലോ,
ഹലോ,
നമസ്കാരം. ആരാ സംസാരിക്കുന്നത്?
നമസ്കാരം, എന്റെ പേര് സന്തോഷ് എന്നാണ്.
ആ പറയൂ സന്തോഷ്.
ഞാൻ ആക്ച്വലി ഡോക്ടറോട് എന്റെ ഒരു മോന്റെ കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു.
പറയൂ സന്തോഷ്.
ആക്ച്വലി മോന് ഇപ്പൊ 13 വയസ്സായി, പക്ഷെ അവൾ ഭയങ്കര പേടിയാണ്. ആള് നല്ല സ്മാർട്ടാണ്, നല്ല ആക്റ്റീവ് ആണ് എല്ലാ കാര്യത്തിലും, മീൻസ് പഠിക്കാനാണെങ്കിലും മറ്റ് പിന്നെ ഹോബീസ് ആക്ടിവിറ്റീസ് എല്ലാം ആള് സ്മാർട്ടാണ്. പക്ഷെ രാത്രി ആയാല് ആൾക്ക് പേടിയാണ്.
ഓക്കെ,
ഒറ്റയ്ക്ക് ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാനും എന്താ പറയണേ, ഒരു ഗ്ലാസ് കിച്ചണിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ പോകാൻ പോലും ഒരാള് കൂട്ട് വേണം, ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അപ്പൊ ചെറുപ്പത്തില് ചില കുറച്ചു കാലം ഇങ്ങനെ സുഖമൊക്കെ ഇല്ലാതെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, മീൻസ് കഫക്കെട്ട് കൂടി ഉണ്ടായി. ഒരു ആറു മാസമൊക്കെ കഴിഞ്ഞപ്പോ അങ്ങനെ ആയിരുന്നു, ഒരു കഫക്കെട്ടൊക്കെ കൂടി പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തായിരുന്നു ഒരു ആറു മാസത്തോളം. അതിനുശേഷം ആണ് ഇങ്ങനെ നമ്മളിത് തിരിച്ചറിയുന്നത്. ഇപ്പൊ വലുതായി വലുതായി വരുന്ന വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് നമുക്കിത് മനസ്സിലായി വരുന്നത്.
ഓക്കെ,
അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടറുടെ ഒരു അഡ്വൈസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫോൺ ചെയ്തത്.
ഇത് മോസ്റ്റ്ലി പ്രോബബ്ലി ഇതൊരു സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്നൊരു കണ്ടീഷൻ ആണ്. അപ്പൊ എന്തെങ്കിലും മനസ്സിന് പ്രയാസങ്ങള് കൂടുതലായിട്ട് വരും, എന്തെങ്കിലും അവര് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോ അതിന്റെ അതിനൊരു അതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇത്തരം ഉൾഭയങ്ങളൊക്കെ.
ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. നിസ്സാര എന്തെങ്കിലും ഒരു വേറെ ഒരാളുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കേൾക്കുവാണെങ്കിൽ തന്നെ ആൾക്ക് ഭയങ്കര സങ്കടമാണ്.
അതെ അതെ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രകടിക്കുക. അപ്പൊ അതിന് മിക്കവാറും അത് കണ്ടിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് മിക്കവാറും ചെറിയൊരു മെഡിക്കേഷൻ കൊടുക്കേണ്ടി വരും. മെഡിക്കേഷൻ കൊടുത്താൽ നല്ല ഇമ്പ്രൂവ്മെന്റും വരും. എസ്പെഷ്യലി 14 വയസ്സൊക്കെ ആയതുകൊണ്ട് നമ്മള് പെട്ടെന്ന് തന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം. കാരണം ഇനിയിപ്പോ 14-15 എന്നൊക്കെ പറയുമ്പോ 10-ാം ക്ലാസ്സിലേക്ക് ഒക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ പഠനത്തിനൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ എഫക്റ്റീവ് ആയി തുടങ്ങും.
ഓക്കെ ഓക്കെ, ശരി സാർ.
അപ്പൊ കാണിക്കുന്ന നന്നായിരിക്കും.
നന്നായിരിക്കും അല്ലേ? ഓക്കെ. അവര് ഞാൻ കണ്ണൂർ ജില്ലയിലാണോ അല്ലേ ഡോക്ടർ? ഇവിടെ രാമനാട്ടുകര.
അതെ അതെ, കോഴിക്കോട് അടുത്തുള്ള രാമനാട്ടുകര.
രാമനാട്ടുകര അല്ലേ? ഓക്കെ.
അതെ,
അപ്പൊ ഞാൻ എന്നാല് അവരുടെ അടുത്ത് ഞാനൊന്ന്
ബുക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ മതി.
ആയിക്കോട്ടെ, ഓക്കെ, ശരി ശരി ഡോക്ടർ.
ഗുഡ് ഈവനിങ്, ഡോക്ടറിനോട് സംസാരിക്കാം?
ചോദിച്ചോളൂ ചോദിച്ചോളൂ.
ഹലോ ഡോക്ടർ.
ആ, കേൾക്കുന്നുണ്ട്.
ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
ഗുഡ് ആഫ്റ്റർനൂൺ.
ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് പറയാനും ഉദ്ദേശിക്കുന്നില്ല.
പറഞ്ഞോളൂ.
ഞാൻ 5-8 വർഷമായിട്ട് ഡോക്ടർ ജോണിന്റെ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് എനിക്ക് തന്നിരുന്ന ടാബ്ലറ്റ് ഡിക്കോറേറ്റ് 500 ആണ് 500 ഉം 250 ഉം ആണ്. രാവിലെ 500 ഉം രാത്രി 250 ഉം കഴിക്കാൻ, അതിന്റെ കൂടെ നെക്സിറ്റോയും തന്നിരുന്നു. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ 2 മാസം മുന്നേ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ആദ്യം നെക്സിറ്റോ 10 mg ആണ് തന്നിരുന്നത്, ഇപ്പൊ നെക്സിറ്റോ 5 mg ആക്കി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആ 5 mg വേണമെങ്കിൽ ഒന്ന് നിർത്താം, ഒന്ന് നോക്ക്, എന്തെങ്കിലും ചേഞ്ച് ബിഹേവിയർ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിനെ പറ്റിയുള്ള ഒരു ജസ്റ്റ് ഒരു എക്സ്പേർട്ട് അഡ്വൈസിന് വേണ്ടിയിട്ടാണ്.
ഇതില് നമുക്കിപ്പോ ഒരു മരുന്നിന്റെ പേര് പറഞ്ഞ മരുന്ന് എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന്റെ പേര് പറഞ്ഞ് മാത്രം ഞാൻ എന്തെങ്കിലും പറയുന്നത് അതിനെ മിസ്ഗൈഡിങ് ആവും. എപ്പോഴും നിങ്ങളെ പറ്റി പഠിച്ചിട്ടുള്ള ഡോക്ടർ ആയതുകൊണ്ട് ആ ഡോക്ടറുടെ അടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും ഫയലൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹത്തിനോട് നിങ്ങളുടെ സംശയങ്ങൾ വെരിഫൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ ഡൈക്കോറേറ്റ് എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കുന്നത് ഒരു മൂഡ് സ്റ്റെബിലൈസർ ആണ്, വരാതിരിക്കാൻ, അസുഖം വരാതിരിക്കാൻ കൊടുക്കുന്ന മരുന്നാണ്. അത് 250 രാത്രി കൊടുക്കുന്നു, 500 രാവിലെ കൊടുക്കുന്നു. നെക്സിറ്റോ എന്ന് പറഞ്ഞത് ഡിപ്രഷന് കൊടുക്കുന്ന ഒരു മരുന്നാണ്. അത് 5 mg ആക്കി അത് ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ എത്രത്തോളം അവസ്ഥ, എത്ര കാലമായി, എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഹിസ്റ്ററി അറിയാതെ നമ്മൾ ഒറ്റ വാക്കിൽ ഇതിനെന്തെങ്കിലും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണത്തിന് പകരം ദോഷമായിരിക്കും ചെയ്യാം.
അതുകൊണ്ട്
നിങ്ങൾ ജോൺ ഡോക്ടറോടനെ വിശദമായി ചോദിച്ചാൽ, എന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം തന്നെ അതിന് റിപ്ലൈ തരും. അല്ലാതെ നമ്മൾ അതിനൊരു കമന്റ് പറയുന്നത് ശരിയല്ല. കാരണം ആ ഒരു മെഡിസിൻ ചൂസ് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, ആ കാഴ്ചപ്പാടുകളെ പറ്റിയിട്ട് അദ്ദേഹത്തിന് നല്ല ധാരണ ഉണ്ടാവും. ഒരു മരുന്നിന് തന്നെ പല ആക്ഷൻസ് ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു ആക്ഷൻ കണക്കാക്കിയിട്ട് അദ്ദേഹം തന്ന മരുന്നിന് ഞാൻ അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നിങ്ങൾക്ക്. അതെ, അപ്പൊ മരുന്ന് നിർത്തിക്കൊണ്ടുവരാനാണ് ഡോക്ടർ ശ്രമിക്കുന്നത്. അതാണ് 5 mg ആക്കിയിട്ട് നെക്സിറ്റോ ചുരുക്കാതെ മറ്റേത് എന്തായാലും പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. കാരണം അത് മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആണ്, വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അതെ, എന്റെ അടുത്ത് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, അതൊരു അംബ്രല്ലയാണെന്ന് പറഞ്ഞു ഇതിന് വരാതിരിക്കാനായിട്ട്, അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്.
താങ്ക് യു.
അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ.
ഹലോ. ആ ഹലോ, ഞാൻ ഫാദൽ എന്നാണ് എന്റെ പേര്.
ആ പറഞ്ഞോളൂ.
പറഞ്ഞോളൂ. ഞാൻ ഒരു ഞാൻ ഇവിടെ ആരെങ്കിലും മരിച്ചത് കേട്ടാലോ, അല്ലെങ്കിൽ അതുപോലെ എന്റെ എന്തെങ്കിലും തൊട്ടടുത്ത ആളുകൾ, ഫ്രണ്ട്സോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടും പിന്നെ എനിക്ക് തലകറങ്ങി വീഴാൻ പോണ പോലെയുള്ള ഫീലിംഗ് ആയിരിക്കും കൂടുതൽ വരുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു അപകടപരമായിട്ട് എന്തെങ്കിലും ഇനിയിപ്പോ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോ പെട്ടെന്നൊന്നും നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട് കഴിയുമ്പോ തന്നെ ഒരു പേടി, ഒരു എന്താ പറയാ, അതിന്റെ ഒരു കയ്യും കാലൊക്കെ ആകെ എന്തോ പോണ ഒരു ഇതാണ്, പേടിയാണ് കൂടുതൽ വരുന്നത് മനസ്സിൽ.
അതെ അതെ. ഇതിങ്ങനെ ഈ പ്രതിരോധ ശക്തി കുറവുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്, ഒരു ആൻസൈറ്റി കൂടുതൽ വരുന്നതാണ്. അങ്ങനെ അത് മുമ്പൊന്നും ഇല്ലാതെ ഇപ്പൊ അടുത്ത് വന്നത് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ വേണം.
ഇതിപ്പോ എനിക്ക് തുടങ്ങിട്ട് ഇപ്പൊ കുറച്ചായി, ഒരു ഒരു ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി. ഞാൻ നാട്ടിൽ പോകാൻ കഴിയാത്തതിന്റെ പേരിൽ ഇവിടെ ഇങ്ങനെ പെട്ടു നിൽക്കാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇത് കൂടുന്നത്. ആ സ്ട്രെസ് ഒക്കെ വരുമ്പോ ഇത് കൂടും.
ശ്രദ്ധ പോയിട്ട് ഞാൻ മൈൻഡിലേക്ക് വരുമ്പോഴാണ് എനിക്ക് പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്.
അതെ അതെ. അപ്പൊ ആ ഒരു മനക്കരുത്ത് കിട്ടാനുള്ള ചില മെഡിക്കേഷൻ ആവശ്യം ഉണ്ടാവും, എന്നാലേ അത് ശരിയാവുള്ളൂ പൂർണ്ണമായിട്ട്. നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും, പക്ഷെ കുറെ കഴിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ഏറ്റക്കുറവ് ഉണ്ടാവും. അത് ചില അവസ്ഥയിലെ കൂടും, ചിലപ്പോ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവും. അപ്പോ അത് ചെറിയ ട്രീറ്റ്മെന്റ് തന്നെ നല്ല, കാരണം ഒരു വർഷമൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അത് വെച്ചിരിക്കുമ്പോ പിന്നെയും അതിന്റെ സ്റ്റേജ് മാറും.
അതെ
അതെ. അപ്പൊ അതൊന്ന് കാണിച്ചിട്ട് ഒരു അഭിപ്രായം അറിയുന്ന നല്ലതായിരിക്കും.
എങ്ങനെയാണ് ഡോക്ടർ, ഇപ്പൊ ഇവിടുന്ന് കാണാൻ പറ്റുമോ നമുക്ക്?
ഇവിടുന്ന് ഞാൻ ഷാർജയിലുണ്ട്. ഷാർജയിൽ സ്റ്റാർ കെയർ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ സെന്റർ ഉണ്ട് മലബാർ ജ്വല്ലറിന്റെ മുകളിൽ. അവിടെ ഞാൻ 4 ദിവസം ഉണ്ടാവും, ഇന്നും നാളെയും മറ്റന്നാളും ഉണ്ടാവും.
അത് കഴിഞ്ഞിട്ട് രാമനാട്ടിൽ അവിടെ അല്ലേ നാട്ടിൽ?
അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ, പിന്നെ അടുത്ത മാസമേ വരുള്ളൂ. എല്ലാ മാസത്തിലും ഒരു 4 ദിവസം ഇവിടെ ഉണ്ടാവും. ഇവിടെയും അതുപോലെ ഒരു 4 ദിവസം കത്തിപ്പോ
മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വരുമോ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം?
ഇപ്പത്തെ അവസ്ഥയിൽ നിങ്ങൾ ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ മെഡിസിൻ കഴിക്കാതെ അത് മാറാൻ പ്രയാസമാണ്. അപ്പൊ അത് ചെറിയ മെഡിസിൻസിൽ നിന്ന് കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ ഏറ്റവും ചെറിയ മെഡിസിൻ ആണ് ആദ്യം നോക്കുക. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്താല് മാറ്റങ്ങൾ വരും.
ഓക്കെ സാർ, ഞാൻ എന്തായാലും സാറെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും.
ഓക്കെ കേട്ടോ. ഓക്കെ
ഓക്കെ, താങ്ക് യു സാർ.
ഇൻഫോക്കസിന്റെ സമയം ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. ഡോക്ടർ അനീസ് അലിയുടെ സേവനം 2-3 ദിവസം കൂടെ ഷാർജയിലെ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിൽ ഉണ്ടായിരിക്കും. അതിനുശേഷം ഖത്തറിൽ അല്ലേ?
അതെ, നസീം അൽ റബീ.
ഓക്കെ, അത് എവിടെ എത്ര ദിവസമാണ്?
അവിടെ 4 ദിവസം.
4 ദിവസം. പിന്നെ തിരിച്ചു രാമനാട്ടുകര?
രാമനാട്ടുകര. അവിടെ 11-ാം തീയതിക്ക് ശേഷം.
ഓക്കെ ഓക്കെ. ഫെബ്രുവരി 11-ന് ശേഷം നാട്ടിൽ തന്നെ ഡോക്ടറുടെ സേവനം ലഭ്യമാകും. ഒരുപാട് ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടെ പറഞ്ഞത്. നാട്ടിൽ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഒരാൾ എഴുതി ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ, നാട്ടിലെ ഹോസ്പിറ്റൽ നമ്പർ 0483-279-4451, അല്ലെങ്കിൽ മനഃശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് സെർച്ച് ചെയ്താലും കിട്ടും.
അതെ, മനഃശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ നമ്പറും ലൊക്കേഷനും ഒക്കെ കൃത്യമായിട്ട് കിട്ടും. ഇത് രാമനാട്ടുകരയിലാണ്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ അനീസ് അലി.
താങ്ക് യു.
പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത്ര നേരം സംസാരിച്ച ഡോക്ടർ അനീസ് അലിയാണ്, ഡയറക്ടർ ആൻഡ് കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ്, മനഃശാന്തി ഹോസ്പിറ്റൽ, രാമനാട്ടുകര. ഡോക്ടറുടെ സേവനം ഇവിടെ ഷാർജയിൽ ഉണ്ടാകും. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇവിടെ പറയാം, 0509701406.